നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
സ്വന്തമായി കഥകൾ എഴുതി രണ്ട് പുസ്തകങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് മെൽബണിൽ 9 വയസ്സുകാരിയായ ജോവിയ പ്രേം. ഡ്രയാന ഇൻ ലാവാലാൻഡ്, ദ ഡ്രാഗൺ ഫെയറി തുടങ്ങിയ രണ്ട് പുസ്തകങ്ങളാണ് ജോവിയ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. മൂന്നാമത്തെ പുസ്തകം ഡിസംബറിൽ പുറത്തിറക്കാനാണ് ജോവിയയുടെ പദ്ധതി. ഈ കഥകളെക്കുറിച്ചും ഈ പുസ്തകങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിക്കാൻ ജോവിയയും ജോവിയയുടെ അച്ഛൻ പ്രേമും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ ജോവിയ പ്രേം, നമസ്കാരം.
നമസ്കാരം
ജോവിയ. ഇപ്പൊ കഥയൊക്കെ എഴുതുന്നുണ്ട് അല്ലേ? കഥ എഴുതുന്നുണ്ട് ജോവിയ. കഥ എഴുതി ബുക്ക് പബ്ലിഷ് ചെയ്തു. എന്തൊക്കെ കഥകളാണ് എഴുതുന്നത് ജോവിയ?
ഞാന് ഫിക്ഷനാണ് മെയിൻലി എഴുതുക. രണ്ട് ഫസ്റ്റ് ബുക്സ് ഒരു സീരീസിലാണ്, ഒരു ഡ്രാഗൺ ഫെയറിന്റെ സീരീസിലാണ്. എന്റെ തേർഡ് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല ഇത്ര വരെ. ആ തേർഡ് ബുക്ക് ആ സീരീസിലല്ല, ആ ഡ്രാഗൺ ഫെയറിന്റെ സീരീസിലല്ല. ആൻഡ് ആ ബുക്കിന് കുറച്ച് നോൺ ഫിക്ഷൻ ഉണ്ട്.
ഉണ്ട്, ഓക്കെ. അപ്പൊ അതെല്ലാം എഴുതി കഴിഞ്ഞോ? ഇനി പബ്ലിഷ് ചെയ്താ മതിയോ?
കുറച്ച് ഇല്ലസ്ട്രേഷൻസ് ചെയ്യുന്നുണ്ട്. ഇല്ലസ്ട്രേഷൻസും പിക്ചേഴ്സും വേണം വെക്കണം.
ഓക്കെ, കഥ എഴുതുന്നത് ജോവിയ. അപ്പൊ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ആരാ ചെയ്യുന്നേ?
ഫസ്റ്റ് രണ്ട് ബുക്കിന് ഇല്ലസ്ട്രേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല, പിക്ചേഴ്സ് ഓൺലൈൻ എടുത്തിട്ട് ആണ് വെച്ചേ. തേർഡ് ബുക്കിന് നമ്മൾ എന്റെ കസിൻ ബ്രദറ് ക്യാരക്ടറിന്റെ ഇല്ലസ്ട്രേഷൻസ് ചെയ്യുന്നുണ്ട്.
ജോവിയയുടെ ബുക്സിന്റെ പേരൊക്കെ ഒന്ന് പറയാമോ?
ഫസ്റ്റ് ബുക്ക് ദി ഡ്രാഗൺ ഫെയറി ആണ്. സെക്കൻഡ് ബുക്ക് ആ സീരീസില് ഡ്രാഗൺ ഇൻ ലാവാലാൻഡ് ആണ്. തേർഡ് ബുക്ക് ആ സീരീസിലല്ല, കാറ്റീസ് ട്രാവൽ ഡയറി ആണ്. ആ തേർഡ് ബുക്ക് വന്നിട്ടില്ല ഇത്ര വരെ, ബട്ട് ഡിസംബറിൽ പബ്ലിഷ് ചെയ്യാം.
ഓക്കെ, അപ്പൊ തേർഡ് ബുക്കിന്റെ പേര് കാറ്റീസ് ട്രാവൽ ഡയറി അല്ലേ?
ആ
ഓക്കെ. പിന്നെ എങ്ങനെയാ ജോവിയ സ്റ്റോറി എഴുതാൻ തുടങ്ങി?
ഞാൻ കിൻഡലിൽ പോകുമ്പോ ഞാൻ അമ്മേനും പപ്പനോട് ഞാനൊരു സ്റ്റോറി പറയട്ടെ ചോദിക്കും. രണ്ട് ക്യാരക്ടേഴ്സോ സബ്ജക്ട്സ് പറയും, ഞാനൊരു സ്റ്റോറി പറയും അതിന്റെ പറ്റി. സോ അമ്മ പപ്പ ഒരു രണ്ട് സബ്ജക്റ്റോ ക്യാരക്ടറോ പറയും, ഒരു ബോയും ബോളും ഒരു ബണ്ണിയും റാബിറ്റ് അതല്ലോ. അപ്പൊ ഞാൻ ഒരു സ്റ്റോറി ആക്കും അതിനെ പറ്റി. ഞാൻ ചില സമയം ചോദിക്കും ഷോർട്ട് സ്റ്റോറി ആണോ വേണ്ടേ, മീഡിയം സ്റ്റോറി ആണോ വേണ്ടേ, ലോങ് സ്റ്റോറി ആണോ വേണ്ടേ, ചൂസ് ചെയ്യും അതിന്റെ. ഞാൻ 8 വയസ്സായപ്പം ഈ ഇയറില് ഞാനൊരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. ആ ഗെയിം ഫെയറിന്റും ഡ്രാഗിന്റെ പറ്റിയാണ്. ആ ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇത് എഴുതിയാലോ. സോ ഞാൻ അത് എഴുതിയിട്ട് പപ്പനോട് കാണിക്കൊടുത്തു. പറഞ്ഞു ഇത് നല്ലതാണ്, നമ്മൾ പബ്ലിഷ് ചെയ്താലോ. നമ്മൾ അത് പബ്ലിഷ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ വിചാരിച്ചു ഇത് ആ ബുക്ക് ഒരു സീരീസ് ആക്കാ, അതും ചെയ്യുന്ന.
ഓക്കെ, അപ്പൊ അത് ആ ഫസ്റ്റ് ബുക്ക് കഴിഞ്ഞപ്പം ജോവിയ ഓർത്തു ഓക്കെ ഇനി അതൊരു സീരീസ് ആക്കാം എന്ന് വെച്ചിട്ട് ഒരു സെക്കൻഡ് ബുക്ക് കൂടെ എഴുതി അല്ലേ?
ആ തേർഡ് ബുക്ക് ആ സീരീസിലല്ല, ഒരു ഡിഫറെന്റ് ബുക്ക്.
ഓക്കെ ഓക്കെ. എങ്ങനെയാ ഈ സ്റ്റോറി ഐഡിയാസ് ഒക്കെ ജോവിയക്ക് കിട്ടുന്നത്?
ഫസ്റ്റ് ബുക്ക് ഞാൻ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനാണ് ബേസ് ചെയ്തത് ആക്കിയത്. സെക്കൻഡ് ബുക്ക് അത് സീരീസ് ആക്കുന്ന ഐഡിയ കിട്ടിയിട്ട് ഞാൻ അതൊരു സീരീസ് ആക്കി. സോ ഫസ്റ്റ് ബുക്കില് ഈ കുറെ പ്ലേസസിൽ പോയി ആ ഡ്രാഗൺ ഫെയറി. സോ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ബുക്ക് ആ സീരീസില് ഈ ആക്കാം, ഈ പ്ലേസ് ബേസ് ആക്കാം. ഫസ്റ്റ് പ്ലേസ് മെൻഷൻ ചെയ്തത് ലാവാലാൻഡ് ആണ്. സെക്കൻഡ് ബുക്ക് ഡ്രാഗൺ ഇൻ ലാവാലാൻഡ് ആക്കി. തേർഡ് ബുക്ക് ആ സീരീസില് നെക്സ്റ്റ് പ്ലേസ് ആക്കാം, ഡ്രാഗൺ ഇൻ മാജിക് ഐലൻഡ്, അതാണ് നെക്സ്റ്റ്. ആൻഡ് തേർഡ് ബുക്കില് കുറെ സമയം എടുത്തു ഒരു സ്റ്റോറി ഒരു സബ്ജക്ട് ചൂസ് ആക്കാൻ എഴുതാൻ. But ഈ കാറ്റി ട്രാവൽ ഡയറീസ് ആണ് ചൂസ് ചെയ്തത് ഏതാ. ഒരു കുട്ടിയും ഒരു ഡാഡ് വേൾഡ് ട്രാവൽ ചെയ്യുന്ന ഒരു സ്റ്റോറി.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ ക്യാരക്ടേഴ്സിനൊക്കെ എങ്ങനെയാ ജോബിയ പേരിടുന്നത്?
ഡ്രാഗിന്റെ ഡ്രബ് ഇട്ട് എടുത്തിട്ട് അങ്ങനെ ആക്കിയതാ ഡ്രാഗണ. തേർഡ് ബുക്കിന്റെ കാറ്റിന്റെ പേര് ഞാൻ ഒരു റാൻഡം നെയിം പിക്ക് ആക്കിയതാ. ആൻഡ് ഫസ്റ്റും സെക്കൻഡ് ബുക്ക് ഉണ്ട്. ഡാനിയലിന്റെ ഫ്രണ്ട്സ് ഫുള്ള് വാട്ടർ ഫെയറിയാണ്, പോളൻ ഫെയറിയാണ്. ആ സ്പീഷീസ് ബേസ് ചെയ്തിട്ട് പേരാക്കിയതാ.
ഇതൊക്കെ തന്നെ വരുന്ന ഐഡിയസ് ആണോ ജോവിയ, അതോ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ, ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും?
ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. പപ്പ പബ്ലിഷറിൽ ചെയ്യുന്നുണ്ട്, എനിക്ക് അത് ചെയ്യുന്നില്ല അറിയില്ല. ബട്ട് ബുക്ക് ചെയ്യുന്നത് ഹെൽപ്പ് ഒന്നുമില്ല.
ഓക്കെ, ജോവിക്ക് നല്ല ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടല്ലോ, എവിടുന്നാ ഇതൊക്കെ കിട്ടുന്നത്? ഇതൊക്കെ സ്കൂളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണോ അതോ വീട്ടില് സ്റ്റോറി ഒക്കെ പറഞ്ഞു പറഞ്ഞു ഡെവലപ്പ് ആയതാണോ?
വായിച്ചത് കൊണ്ട് ഇത് എല്ലാം ഡെവലപ്പ് ആയതാ.
ആ, ചെറുപ്പം തുടങ്ങി വായിച്ചത് കൊണ്ട് അല്ലേ.
എനിക്കൊരു ബ്ലോഗും ഒരു വെബ്സൈറ്റ് ഉണ്ട്.
എന്തൊക്കെയാ ജോവിയ ബ്ലോഗ് ആയിട്ട് എഴുതുന്നേ?
ഞാൻ ഫസ്റ്റ് കോവിഡ്-19 ബ്ലോഗ് എഴുതി, സെക്കൻഡ് ഹോബീന്റെ ബ്ലോഗ് എഴുതി, തേർഡ് മ്യൂസിക്കിന്റെ ബ്ലോഗ് എഴുതി.
ആഹാ, ഫുൾ ടൈം ജോവിയ റൈറ്റ് ചെയ്യുവാണ്.
ആ,
കൊള്ളാം, വെരി ഗുഡ്. ഒത്തിരി കൊച്ചുകുട്ടികൾ ഇതുപോലെ ബുക്സ് ഒക്കെ എഴുതാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും, അവർക്ക് എങ്ങനെ ബുക്സ് എഴുതാൻ പറ്റും? ജോവിയയുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്താ അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത്?
ഗെയിം കളിക്കുന്നുണ്ടെങ്കില്, ബുക്ക് വായിക്കുന്നുണ്ടെങ്കില്, ആ ബുക്കോ ഗെയിം എടുത്തിട്ട് ഉടൻ നല്ല സ്റ്റോറി ആക്കുക, അത് ബേസ് ആക്കിയിട്ട് കോപ്പി ചെയ്യണ്ട, കുറച്ച് ഹെൽപ്പ് വേണ്ട.
ഓക്കെ, കൊള്ളാം. ഓക്കെ, താങ്ക് യു ജോവിയ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഒത്തിരി നന്ദി കേട്ടോ.
താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ.
ഇനി അച്ഛൻ്റെ കയ്യിൽ ഒന്ന് കൊടുക്കാമോ? നമസ്കാരം പ്രേം, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സാൽവി.
മോളെന്തായാലും കഥകളൊക്കെ എഴുതി ബുക്സ് പബ്ലിഷ് ചെയ്തു അല്ലെ, മൂന്നാമത്തെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ മോക്ക് ഈ കഥ എഴുതാനായിട്ടുള്ള ഒരു താല്പര്യം വളർന്നു വന്നത്?
അവള് ചെറുപ്പത്തിലെ വായിക്കുമായിരുന്നു, ചെറിയ പ്രായത്തിൽ തന്നെ വായിക്കാൻ തുടങ്ങി. പിന്നെ സ്റ്റാർട്ടിംഗിൽ നിന്ന് കഥ പറയാൻ ഭയങ്കര ഇഷ്ടാ, അത് ക്രിയേറ്റീവ് ആയിട്ട് പല സ്റ്റോറീസും ഉണ്ടാക്കി പറയാനും, നമ്മളൊരു സബ്ജക്ട് കൊടുത്ത് അതിന്റെ ബേസ് ചെയ്തിട്ട് കഥ പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ടേ നമ്മള് ബെഡ് ടൈമില് നമ്മള് അങ്ങോട്ട് സ്റ്റോറി പറയുന്ന പോലെ അവൾ ഇങ്ങോട്ട് നമ്മളെ അടുത്ത് ചോദിക്കുക, ഒരു സ്റ്റോറി പറഞ്ഞു തരട്ടെ. അപ്പൊ ചെറുപ്പത്തില് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അവള് വായിക്കാനും വായനയൊക്കെ വന്നപ്പോ അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയി, ആ ഒരു പിന്നെ എഴുതാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഒരു സ്പാർക്ക് ഉണ്ട് തോന്നിയപ്പോ നമ്മള് ഇത് എൻകറേജ് ചെയ്തതാണ്. അപ്പോ സ്റ്റോറി ഇപ്പൊ എഴുതി കഴിഞ്ഞപ്പോ നമുക്ക് അതൊരു ബുക്ക് ആക്കിയാലെന്നുള്ളൊരു തോട്ട് വന്നപ്പോ ചെയ്തേ ഉള്ളു.
അപ്പൊ എങ്ങനെയാ ഇപ്പൊ നിങ്ങള് മോളെ എൻകറേജ് ചെയ്തു എന്ന് പറയുമ്പോ എങ്ങനെയൊക്കെയാ നിങ്ങള് സ്റ്റോറി എഴുതാനായിട്ട് അല്ലെ കഥ എഴുതാനായിട്ട് മോളെ എൻകറേജ് ചെയ്തത്?
സ്റ്റോറി ടെല്ലിംഗ് ഒരു കേപ്പബിലിറ്റി സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു, കിൻഡറിനെ ഉണ്ടായിരുന്നു അവള് കഥ പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ അവള് തന്നെ കുറെയൊക്കെ ഇമ്പ്രൂവ് ചെയ്തു. ഈ വായനാശീലം നമ്മള് പിന്നെ വളർത്തിക്കൊണ്ടുവരാൻ നല്ലോണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്, കാരണം നമ്മളെ ഫാമിലീസിലൊക്കെ എല്ലാരും വായിക്കുന്ന ഒരു ശീലമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതും ഇവളുടെ മേലിൽ കുറച്ച് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അത് വർക്ക്ഔട്ടായി. പിന്നെ നമ്മളെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഇവക്ക് ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ചെറുപ്പത്തില് ബർത്ത്ഡേസിനൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നു, പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. ആ വായനയാണ് മെയിൻ ആയിട്ട് ഇതൊക്കെ ഈ സ്റ്റോറി എഴുതാനുള്ള ഇതും ഒക്കെ ഉണ്ടാക്കിയതാണ് എന്റെ ഒരു അഭിപ്രായം.
ഇപ്പം രണ്ട് ബുക്സ് ഓൾറെഡി പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ എങ്ങനെയാ ഇത് പബ്ലിഷ് ചെയ്ത്, ഏത് പ്ലാറ്റ്ഫോമിലാ പബ്ലിഷ് ചെയ്ത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
നമ്മള് രണ്ട് ബുക്കും പബ്ലിഷ് ചെയ്തത് ആമസോണിലെ ഇ ബുക്ക് ആണ്, ഇ ബുക്കിലാ പബ്ലിഷ് ചെയ്തത്, അത് കിൻഡിലില്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് വലിയ ഒരു പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ഇപ്പോ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പം ഏത് വീട്ടിലാണ് കുട്ടികൾ ഇപ്പം റൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, ചെറിയ സ്റ്റോറീസ് ഒക്കെ റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഇത് ആമസോണിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്താൽ മതി. ഈ PDF ഫോർമാറ്റോ അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെന്റോ ആയിട്ട് സ്റ്റോറി അപ്ലോഡ് ചെയ്താൽ അത് പബ്ലിഷ് ആവും. ഇറ്റ്സ് ഫ്രീ ഇതാണ്, ഫ്രീ സർവീസ് ആണത്. പിന്നെ നമുക്ക് അതില് ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസയും കിട്ടും. പക്ഷെ അതിനേക്കാളും ഈ കുട്ടികൾക്കുള്ള ഒരു മോട്ടിവേഷനും അത് ബുക്ക് പബ്ലിഷ് ചെയ്തെന്ന് പറയുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് ഞാൻ കാണുന്നത്.
ഓക്കെ, ജോവിയയുടെ തന്നെ രണ്ട് ബുക്ക് ഓൾറെഡി പബ്ലിഷ് ചെയ്തല്ലോ ആമസോണില്, നിറച്ച് ചിത്രങ്ങളും ഒക്കെ ആയിട്ട് കുട്ടികളുടെ ഒരു നല്ല കഥപുസ്തകം പോലെ തോന്നി. അത്തരത്തില് ഡിസൈൻ ചെയ്തൊക്കെ അപ്പൊ ആരാണ്?
ഫസ്റ്റ് ബുക്ക് ടു ബി ഹോണസ്റ്റ് അവള് എഴുതിയത് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആമസോണിൽ. ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതിന്. ഈവൻ ഗ്രാമർ പോലും ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ സെക്കൻഡ് ബുക്ക് വന്നപ്പോ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഒന്ന് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് ഞാൻ തന്നെയാണ് അതിൽ ചെയ്ത ഫുൾ എഡിറ്റും എല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ്. അതിലെ പിക്ചേഴ്സ് ആഡ് ചെയ്തതും അതിന്റെ ബുക്ക് ഡിസൈൻ ഒക്കെ ചെയ്തത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തതാ. പിന്നെ തേർഡ് ബുക്ക് വന്നപ്പോ ജോവിയുടെ അമ്മേന്റെ സിസ്റ്റർ മകനുണ്ട് കുവൈറ്റിലാണ്, അവിടെ അവൻ ഇല്ലസ്ട്രേഷൻ ഒക്കെ പഠിക്കുന്ന കുട്ടിയാ. അപ്പം ആ കുട്ടിക്ക് ആ കഴിവുണ്ട് എന്ന് കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു ഓക്കെ വൈ നോട്ട് അവനെ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇല്ലസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ട് ചെയ്തു വിടാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഐഡിയ വന്നത്. ഈ പുതിയ ബുക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഇല്ലസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ട് ഒരു പ്രോപ്പർ ആയിട്ട് ബുക്ക് മാതിരി പ്രിന്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്.
ഓക്കെ, അപ്പം തേർഡ് ബുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് പുറത്തിറക്കാനാണ് പ്ലാൻ?
ആ അതെ അതെ, ഹാർഡ് കോപ്പി ആയിട്ട് പുറത്തിറക്കാനാണ് പ്ലാൻ.
ഓക്കെ, അപ്പൊ എന്നത്തേക്കായിരിക്കും അടുത്ത ബുക്ക് പബ്ലിഷ് ആവുന്നത്?
തേർഡ് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ നമ്മൾ ഡിസംബർ 23rd ആ ഡേറ്റ് ആണ് നമ്മളിപ്പോ ഫിക്സ് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ബിഫോർ ക്രിസ്മസ്.
ഓക്കെ, കൊള്ളാം. അപ്പൊ മോളുടെ ഐഡിയാസും എല്ലാം മോള് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് അല്ലേ?
ഇവരുടെ സ്കൂളില് ക്രിയേറ്റീവ് റൈറ്റിംഗിന് വേണ്ടിയിട്ടും അവരുടെ ക്രിയേറ്റീവ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറെ നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം അതിന്റെ കൂടെ ഈ വായനയും പിന്നെ അവളുടെ ചെറുപ്പത്തിലുള്ള ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഇതും കൂടെ വരുമ്പോ എല്ലാം കൂടെ കമ്പൈൻ ആയിട്ട് നല്ലൊരു ഔട്ട്കം കിട്ടുന്നു, അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പം എല്ലാ കുട്ടികളും ചെറുപ്പത്തിൽ നല്ല ക്രിയേറ്റീവ് ആയിരിക്കും, സ്വതവേ എല്ലാ കുട്ടികൾക്കും നല്ല സ്റ്റോറി ടെല്ലിങ്ങും കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ഒരു റൈറ്റ് പ്ലാറ്റ്ഫോം കിട്ടണം എന്നുള്ളതാണ് മെയിൻ. അവർക്കിപ്പോ ഈ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോ ബുക്ക് പബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു ഡിസൈൻ ചെയ്തിട്ട് ഓൺലൈനിൽ റിലീസ് ചെയ്യാം, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും, പിന്നെ അവര് ആ ഒരു മോട്ടിവേഷന്റെ ബേസ് ചെയ്തിട്ട് അവർ കൂടുതൽ വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതൊരു പോയിന്റ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ ഷി വാസ് സോ ഹാപ്പി. അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അടുത്ത ബുക്കിനുള്ള അവർക്ക് കൂടുതൽ ആ ഒരു ഇൻട്രസ്റ്റ് വന്നത്. ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ആയിട്ട് കാണിക്കാം, അവർക്ക് തന്നെ അതൊരു ഷി കൻ ഫീൽ ഇറ്റ്, അതൊരു ഭയങ്കര മോട്ടിവേഷൻ ആണ്. അത് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഹൗ ഗുഡ് ഇറ്റ് ഈസ് ദാറ്റ് ഫീൽ.
ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി പ്രേം, ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളത്തോട് സംസാരിച്ചതിന്.
താങ്ക് യു സോ മച്ച് ആബി.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.